2024 ഓഗസ്റ്റ് 17 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് ആർച്ചാലക്ഷ്മി. പരമ്പര 4, ഇനി വേണം ശാശ്വത പരിഹാരം. എഴുതിയത് PS സോമനാഥൻ. ഒരു അണക്കെട്ടിനെ ചൊല്ലി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം തുടങ്ങിയിട്ട് 4.5 years. അതിനു മുൻപ് നേരിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ഘട്ടത്തിൽ കോടതി വ്യവഹാരവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തർക്കങ്ങൾ കൊടുമ്പിരിക്കൊണ്ടു തുടങ്ങിയത് 1979. ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചേ മതിയാകൂ. പല കാരണങ്ങളാൽ അപകട സാധ്യതയുള്ള ഒരു അണക്കെട്ടിന്റെ പേരിൽ ഇനിയും വിലപേശൽ തുടരാനാവില്ല. 1999 പാട്ടക്കരാർ എന്നത് യാഥാർത്ഥ്യമല്ലെങ്കിൽ ഇനിയും 861 കൂടി മുന്നോട്ടു പോകണം. പിന്നിട്ട 138 അനുഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ പിടിച്ചതിനേക്കാൾ വളരെ വലുത് മാളത്തിലുണ്ടെന്നതാണ് സത്യം. കോടതി വഴിയോ ജനകീയ സംഘർഷങ്ങളിലൂടെയോ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. എന്നാൽ ഇരുകക്ഷികളും യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണുതാനും. അതിനു മുൻപ് വിഷയത്തിന്റെ ആഴം ഇരുകക്ഷികൾക്കും ബോധ്യമുണ്ടാകണം. വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷം മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും അനുകൂലമാണ്. തെക്കേ ഇന്ത്യയിലെ, വിശേഷിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രാഷ്ട്രീയ മനോഭാവം ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തോടൊപ്പമാണ്. അതുകൊണ്ടുതന്നെ ഉഭയകക്ഷി ചർച്ചയിൽ രാഷ്ട്രീയ വൈരം കടന്നുകൂടാനുള്ള സാധ്യതയും വിരളമാണ്. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി 1970 മണ്ടത്തരം ആവർത്തിക്കില്ലെന്ന നിശ്ചയദാർഢ്യം കേരളത്തിനുണ്ടാകണം. പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ചുവടെ. 1999 പാട്ടക്കരാർ കേവല യുക്തിക്കു പോലും നിരക്കാത്തതും ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ചമയ്ക്കപ്പെട്ടതുമായ ഒരു പാട്ടക്കരാർ ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നീതികേടാണ്. 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ചാപ്റ്റർ 30(7)(1) (a), (b), (c) ക്ലോസുകൾ പ്രകാരം ഈ കരാറിന്റെ കാലാവധി നിയമപരമായി അവസാനിച്ചതാണ്. അതിനു മുൻപ് 1941 May 12 തിരുവിതാംകൂറും മദ്രാസ് സർക്കാരും തമ്മിലുള്ള ഒരു ആർബിട്രേഷൻ കേസിൽ നളിനി രഞ്ജൻ ചാറ്റർജി എന്ന അമ്പയറുടെ ബംഗാൾ ഹൈക്കോടതി ജഡ്ജി തീർപ്പ് പ്രകാരവും മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ മുൻപിൻനോക്കാതെ 1970 സി അച്യുതമേനോൻ സർക്കാർ മുൻകാല പ്രാബല്യത്തെ പാട്ടക്കരാർ പുതുക്കി നൽകിയതിലൂടെ തമിഴ്നാടിനു സിദ്ധിച്ച ഏക പിടിവള്ളി മാത്രമാണ് ഇപ്പോഴുള്ളത്. അതു സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തയ്യാറായ നിലയ്ക്ക് അക്കാര്യം തൽക്കാലം വിടാം. വരുന്ന സെപ്റ്റംബർ 30 കേരളം ആത്മാർത്ഥമായി ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുമെന്ന് പ്രത്യാശിക്കാം. എന്നാൽ 1999 മൂലകരാറിനെക്കുറിച്ച് പ്രചരിക്കുന്ന ചില അസത്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. ജന്മം കൊണ്ടോ റിട്ടയർമെന്റ് കാലം വരെയുള്ള കർമ്മം കൊണ്ടോ തിരുവിതാംകൂറുമായി പുലബന്ധമില്ലായിരുന്ന മദ്രാസിക്കാരനും ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി വലിയ അടുപ്പവും മമതയും ഉണ്ടായിരുന്ന ആളുമായ വെമ്പകം രാമയ്യങ്കാർ (വി. രാമയ്യങ്കാർ) ചുരുങ്ങിയ കാലത്തേക്കു മാത്രം തിരുവിതാംകൂറിൽ ദിവാനായി അവതരിക്കുകയും മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ചതിന്റെ 3rd month രാജിവെച്ച് സ്വദേശമായ മദ്രാസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നത് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഒപ്പുവെക്കുന്നത് എന്ന് വിശാഖം തിരുനാൾ രാമവർമ്മ വേദനയോടെ പറഞ്ഞതായി പ്രചരിക്കുന്ന കഥയിലും ദുരൂഹതകളുണ്ട്. 1862 November 25 തിരുവിതാംകൂറും ബ്രിട്ടീഷ് മദ്രാസിയുമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആദ്യ കത്തിടപാടുകൾ തുടങ്ങുന്നത്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലശേഷം 1880 വിശാഖം തിരുനാൾ രാജാവായി. അതേ കാലത്തു തന്നെയാണ് വി. രാമയ്യങ്കാർ ദിവാനായതും. എന്നാൽ ഇതിനിടെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് പല ചർച്ചകളും നടന്നെങ്കിലും അന്തിമ തീരുമാനമെത്തുന്നതിനു മുൻപേ 1895 August 4 വിശാഖം തിരുനാൾ മരണപ്പെട്ടു. തുടർന്ന് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കപ്പെട്ടത്. അതിനും 14 മാസം മുൻപ് മരണപ്പെട്ട വിശാഖം തിരുനാളിന്റെ ഹൃദയരക്തത്തിന് ഇവിടെ എന്ത് പ്രസക്തി എന്നത് ചരിത്രകാരന്മാരുടെ പരിശോധനയ്ക്കും വിടാം. അണക്കെട്ടിന്റെ ബലക്ഷയം. നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലാബലത്തിൽ രണ്ടു പക്ഷമുണ്ട്. തമിഴ്നാട് പക്ഷത്തുനിന്ന് നോക്കുമ്പോൾ ബലക്ഷയമില്ല. എന്നാൽ അണക്കെട്ടിന്റെ താഴ്വരയിലെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് താനും. 1928 ബ്രിട്ടീഷ് എഞ്ചിനീയർ LH ഗർഗ് ആണ് അണക്കെട്ടിന്റെ ബലക്ഷയം ആദ്യം ചൂണ്ടിക്കാട്ടിയത്. അത് പരിഹരിക്കാൻ 1931 40 ടൺ സിമ്മന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു. പിന്നീട് 1961-65 കാലത്തും 503.35 ടൺ സിമന്റ് ഉപയോഗിച്ച് ഗ്രൗട്ട് ചെയ്തു. ഇതിന്റെ ആധികാരിക രേഖകൾ തമിഴ്നാട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. 1979 സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ പരിശോധനയിൽ അണക്കെട്ടിന് ബലമുണ്ടെന്നോ ഇല്ലെന്നോ തീർത്തു പറയാതെ ചില ബലപ്പെടുത്തൽ ജോലികൾ ശുപാർശ ചെയ്തതിലെ 80% ജോലികളും ചെയ്തതിനു ശേഷമുള്ള തർക്കങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. ചെയ്യാൻ ബാക്കിയുള്ള 20% അവശേഷിക്കുന്ന ബേബി ഡാം ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. നിലവിൽ 142 അടി വരെ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ  115 അടിക്ക് മുകളിലുള്ള വെള്ളം താങ്ങി നിർത്തുന്ന പ്രധാന നിർമ്മിതിയാണ് ബേബി ഡാം. അതുകൊണ്ടുതന്നെ അതിന്റെ ബലക്ഷയം നിസാരവൽക്കരിക്കാനാകില്ല. തമിഴ്നാട്ടിലെ ജലക്ഷാമം. പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ മൂന്നാമത്തേതും എന്നാൽ അതിപ്രധാനവുമാണ് തമിഴ്നാടിന്റെ ജലലഭ്യത. നാളിതുവരെ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ കണക്ക് കേരളത്തിന് അറിയില്ല. കരാർ പ്രകാരം അത് അറിയിക്കേണ്ട കാര്യമില്ല. കാരണം വെള്ളത്തിന്റെ കാര്യത്തിലല്ല, അത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഭൂമിയുടെ താൽക്കാലിക ഉടമസ്ഥാവകാശത്തിന് മാത്രമാണ് കരാർ. എന്നാൽ 138 വർഷം മുൻപുണ്ടായിരുന്ന ജലക്ഷാമം ഇന്നത്തെ തമിഴ്നാടിന് ഇല്ലാത്തതുകൊണ്ടുതന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതേ അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ടോ എന്നതാണ് ഇരു കൂട്ടരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട വസ്തുത. 1896 മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്യുമ്പോൾ തെക്കൻ തമിഴ്നാട്ടിലെ അന്നത്തെ മധുര, രാമനാഥപുരം, ശിവഗംഗ ജില്ലകളിൽ കടുത്ത ജലക്ഷാമമുണ്ടായിരുന്നു. ഇന്ന് അത് മധുര, രാമനാഥപുരം, തേനി, ദിണ്ടുകൽ, ശിവഗംഗ എന്നീ 5 ജില്ലകളാണ്. ഈ ജില്ലകൾ ഉൾപ്പെടുന്ന മധുര റീജിയണിൽ ഇപ്പോഴുള്ള അണക്കെട്ടുകളുടെ എണ്ണം 28. അതായത് മുല്ലപ്പെരിയാർ നിർമ്മിക്കുന്ന കാലത്ത് ഒരു കിണർ പോലും ഇല്ലാതിരുന്ന മധുര മേഖല ഇപ്പോൾ ജലസമൃദ്ധമാണ്. ഇത്രയും ജലസ്രോതസ്സുകൾ സ്വന്തമായുള്ളപ്പോൾ കേരളത്തിലെ ജനലക്ഷങ്ങളുടെ ജീവന് അപകടഭീഷണിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അപകടരേഖയ്ക്ക് മുകളിലും വെള്ളം സംഭരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ന്യായമാണോ എന്ന് തമിഴ്നാടും ചിന്തിക്കണം. വാദിച്ചു ജയിച്ചത് CH മാത്രം. 10 ആണ്ടുകളായി നടക്കുന്ന മുല്ലപ്പെരിയാർ വിവാദത്തിൽ കേരളത്തിനുവേണ്ടി വാദിച്ചു ജയിച്ച ഏക മുഖ്യമന്ത്രി വെറും 1.5 മാസം മാത്രം ആ കസേരയിലിരുന്ന CH മുഹമ്മദ് കോയയാണ്. 1979 അണക്കെട്ടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി അദ്ദേഹം എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരും ജലകമ്മീഷനും പ്രശ്നത്തിൽ ഇടപെട്ടതും മുല്ലപ്പെരിയാറിലെ സംഭരണശേഷി 136 അടിയിലേക്ക് താഴ്ത്തിയതും. എന്നാൽ അന്നു തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായ വിവാദ വിഷയങ്ങൾ പല മുഖ്യമന്ത്രിമാരും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഉന്നയിച്ച ആവശ്യങ്ങൾ നാമമാത്രമായി പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ആദ്യ മുഖ്യമന്ത്രിയെന്ന ഖ്യാതി CHന് സ്വന്തം. അവസാനിച്ചു.